നോവൽ നൂറ് സിംഹാസനങ്ങൾ അധ്യായം 1 ഭാഗം 5. സെൻഗുപ്ത, കനത്ത കഴുത്തും കൊഴുത്ത കവിളുകളുമുള്ള തുടുത്ത മനുഷ്യൻ, മലേഷ്യക്കാരനാണോ എന്ന് തോന്നിപ്പോകും. ചെറുപ്പക്കാര, നീ ധാരാളം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. ഈ പണിക്ക് വന്നതിൽ നീ ചിലപ്പോൾ ദുഃഖിക്കും, എങ്കിലും അഭിവാദ്യങ്ങൾ അനുമോദനങ്ങൾ. പോകുന്ന വഴിക്ക് തിരിഞ്ഞ് നിന്നെ ആരാണ് പഠിപ്പിച്ചത് എന്ന് ചോദിച്ചു. സ്വാമി പ്രജാനന്ദൻ, നാരായണ ഗുരുവിൻ്റെ ശിഷ്യനാണ്. സെൻഗുപ്ത കണ്ണുകൾ ചുരുക്കി നേർ ശിഷ്യനാണോ എന്ന് ചോദിച്ചു. അല്ല, നാരായണ ഗുരുവിൻ്റെ ശിഷ്യനായ ഏണസ്റ്റ് ക്ലർക്കിൻ്റെ ശിഷ്യനാണ്. സെൻഗുപ്ത മടങ്ങി വന്നു. ഏണസ്റ്റ് ക്ലർക്ക്, സായിപ്പാണോ? ഞാൻ അതെ എന്ന് പറഞ്ഞു. ബ്രിട്ടീഷുകാരനാണ്, തിയോസഫിക്കൽ സൊസൈറ്റിയിലായിരുന്നു, പിന്നെ വർക്കലയിലേക്ക് വന്ന് നാരായണ ഗുരുവിൻ്റെ ശിഷ്യനായി. ഗുരു സമാധിയായതിന് ശേഷം തിരുവനന്തപുരത്ത് നാരായണ മന്ദിർ എന്നൊരു സ്ഥാപനം നടത്തിയിരുന്നു. വേദാന്തത്തിനു വേണ്ടി ലൈഫ് എന്നൊരു പ്രസിദ്ധീകരണവും കൊണ്ടുവന്നിരുന്നു. 1942 കോയമ്പത്തൂരിലേക്ക് പോയി. അവിടെ നാരായണ ഗുരുവിൻ്റെ പേരിൽ ഒരു ആശ്രമം നടത്തി. പിന്നെ വാർത്തയൊന്നുമില്ല. സെൻഗുപ്ത, എനിക്ക് വേദാന്തത്തിൽ ഒരു ചെറിയ താല്പര്യമുണ്ട്. വിവേകാനന്ദൻ എൻ്റെ സ്വന്തം ഗ്രാമത്തിലാണ് ജനിച്ചത് എന്ന് പറഞ്ഞു. ഞാൻ പ്രജാനന്ദസ്വാമി ക്ലർക്കിൻ്റെ ഒപ്പം തിരുവനന്തപുരം ആശ്രമത്തിലുണ്ടായിരുന്നു. ക്ലർക്ക് കോയമ്പത്തൂരിലേക്ക് പോയതിനു ശേഷം കുറേ ദിവസം ആ സ്ഥാപനത്തെ നടത്തി. പ്രജാനന്ദൻ ഇപ്പോഴുണ്ടോ എന്ന് സെൻഗുപ്ത ചോദിച്ചു. ഇല്ല, സമാധിയായി 1982. സെൻഗുപ്ത ഓ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് കേശവ പണിക്കർ എന്നാണ്. ഏണസ്റ്റ് ക്ലർക്കാണ് അദ്ദേഹത്തിന് കഷായം കൊടുത്ത് പ്രജാനന്ദനാക്കിയത്. സെൻഗുപ്ത, ക്ലർക്ക് സന്യാസിയായിരുന്നോ എന്ന് ചോദിച്ചു. അതെ, നാരായണ ഗുരുവിൻ്റെ ഏക അന്യനാട്ടു ശിഷ്യൻ അദ്ദേഹമാണ്. പലരുടെയും പേരു മാറ്റിയ ഗുരു ക്ലർക്കിൻ്റെ പേര് മാത്രം മാറ്റിയില്ല. അതൊരു ആശ്ചര്യം തന്നെ എന്ന് സെൻഗുപ്ത പറഞ്ഞു. നാരായണ ഗുരുവിനെ പറ്റി ഞാൻ ധാരാളം വായിച്ചിട്ടുണ്ട്, സെൻഗുപ്ത പറഞ്ഞു. ശരി, എന്നാൽ കാണാം എന്ന് ഒന്ന് നടന്നിട്ട് മടിച്ചു നിന്ന് പക്ഷേ എന്ന് പറഞ്ഞു. സർ എന്ന് ഞാൻ ചോദിച്ചു. അല്ല, ഓക്കെ, പറയൂ സർ. അല്ല, എനിക്ക് നിന്നെ വിഷമിപ്പിക്കാൻ താല്പര്യമില്ല. ഇല്ല സർ, പറയൂ. അല്ല, നിനക്കൊരു നല്ല അധ്യാപകനാവാമായിരുന്നു, നല്ല ഡോക്ടർ ആവാമായിരുന്നു, നല്ല രാഷ്ട്രീയക്കാരൻ പോലും ആകാമായിരുന്നു. ഇത് നല്ല രംഗമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. നീ വിചാരിക്കുന്നത് പോലൊന്നുമല്ല ഇത്. എന്നാൽ കാണാം. പെട്ടെന്ന് എൻ്റെ കൈ പിടിച്ച് കുലുക്കിയിട്ട് നേരെ ലിഫ്റ്റിലേക്ക് നടന്നുപോയി അയാൾ. സെൻഗുപ്ത എന്താണ് പറഞ്ഞത് എന്ന് ഞാൻ അതിനുശേഷം ഓരോ ദിവസവും അറിയുകയായിരുന്നു. എങ്ങും എപ്പോഴും ഞാൻ വെളിയിൽ നിർത്തപ്പെട്ടു. IAS ട്രെയിനിങ് എന്നത് ഒരു സാധാരണ മനുഷ്യന് ഞാൻ ഭരിക്കാൻ വേണ്ടി ജനിച്ചവൻ എന്ന മിഥ്യാധാരണയെ ഉണ്ടാക്കാനുള്ളത് മാത്രമാണ്. പക്ഷേ എന്നോട് ആരും അത് പറഞ്ഞില്ല. എന്നോട് പറഞ്ഞ ഓരോ വാക്കിനും നീ അതല്ല എന്ന് മാത്രമായിരുന്നു പൊരുൾ. ഞങ്ങളുടെ കരുണ കൊണ്ട്, ഞങ്ങളുടെ നീതിബോധം കൊണ്ട് നീ ഇവിടെ വന്ന് ഞങ്ങളോടൊപ്പം ഇരിക്കുന്നു. അതിനാൽ നീ ഞങ്ങൾക്ക് ആശ്രിതനായിരുന്നുകൊള്ളൂ. ഞങ്ങളോട് നന്ദിയോടെ ഇരിക്കുക. ഞാൻ തമിഴ്നാട്ടിലേക്ക് നിയമിക്കപ്പെട്ടു. ആദ്യത്തെ ദിവസം തന്നെ ഞാൻ ആരാണെന്ന് അവർ എന്നോട് പറഞ്ഞു. തലേനാൾ ഞാൻ എൻ്റെ മേലധികാരിയെ കണ്ട് സംസാരിച്ചിട്ട് മടങ്ങുമ്പോൾ എൻ്റെ മുറി കണ്ടിരുന്നു. പിറ്റേ ദിവസം ഞാൻ എൻ്റെ മുറിയിലേക്ക് കടക്കുമ്പോൾ പുതിയ കസേരയാണ് കണ്ടത്. മുമ്പ് അവിടെ ഉണ്ടായിരുന്ന പൊക്കം കൂടിയ സിംഹാസനം പോലുള്ള കസേര നീക്കം ചെയ്യപ്പെട്ടിരുന്നു. ഒരു പഴയ കസേരയായിരുന്നു ഉണ്ടായിരുന്നത്. പലർ ഇരുന്ന് തളർന്ന ചുരൽ കസേരയിൽ ഇരിക്കുമ്പോൾ എൻ്റെ ദേഹം വിറയ്ക്കുകയായിരുന്നു. ആ പഴയ കസേരയെപ്പറ്റി ചോദിക്കാൻ വെമ്പിയ നാവിൽ ഞാൻ എൻ്റെ മുഴുവൻ മനഃശക്തിയെയും ചെലുത്തി അടക്കി പിടിച്ചു. അല്പസമയം കഴിഞ്ഞ് അകത്തേക്ക് വന്ന് എനിക്ക് നമസ്കാരം പറഞ്ഞ ഓരോരുത്തരുടെ കണ്ണിലും ഞാൻ കണ്ടത് ഒറ്റ വാക്കാണ്: നീ അതാണ്. എനിക്ക് എൻ്റെ കസേരയ്ക്കായി പൊരുതാമായിരുന്നു. അതവർ എൻ്റെ അല്പത്തരമായി വ്യാഖ്യാനിക്കും. ഞാൻ അത് കണ്ടില്ലെന്ന് നടിച്ചു. അതിനെ അവർ എൻ്റെ ബലഹീനതയായിട്ട് മനസ്സിലാക്കി. ഞാൻ പെൻഡുലം പോലെ നിന്ന് ഊഞ്ഞാലിലാടി. പിന്നെ അതിനെപ്പറ്റി ചോദിക്കാൻ തീരുമാനിച്ചു. ഹെഡ് ക്ലാർക്കിനെ എൻ്റെ മുറിയിലേക്ക് വരുത്തി. അയാളുടെ കണ്ണുകൾ കണ്ടപ്പോൾ തന്നെ ഞാൻ അറിഞ്ഞു അത് അയാളെടുത്ത തീരുമാനമല്ല. അയാൾ ഒരു വ്യക്തിയല്ല. ആ ചെറിയ കണ്ണുകളിൽ ഒരു ചിരി മിന്നിമാഞ്ഞുവോ അതോ അതെൻ്റെ ഭാവനയായിരുന്നു. പക്ഷേ പിന്നീട് എൻ്റെ ജീവിതത്തിലൊരിക്കലും അതിൽ നിന്ന് ഞാൻ മോചിതനായില്ല.